രാഹുൽ ഗാന്ധിയെ പോലുള്ള ഒരാളെ അങ്ങനെ ഈസി ആയിട്ട് വിട്ടുകൊടുക്കുന്നു എന്ന ഒരു ചിത്രം പുറത്തേക്ക് വരുന്നത് കേരളത്തിന് പുറത്ത് ബി ജെ പിക്ക് അത്ര സുഖകരമായ കാര്യമല്ല.
കേരളത്തിന് പുറത്തേക്ക് ബി ജെ പി പ്രചരിപ്പിച്ചൊരു ചിത്രം ഉണ്ടായിരുന്നു. അന്നത്തെ രാഹുൽ ഗാന്ധിയുടെ ആദ്യത്തെ റോഡ് ഷോയിൽ മുസ്ലിം ലീഗിൻ്റെ പതാകകളൊക്കെ എടുത്തു കാണിച്ചുകൊണ്ട് ഇത് പാകിസ്ഥാനാണ് എന്നുള്ള മട്ടിൽ, പാകിസ്ഥാന്റെ കൊടി ഉപയോഗിച്ചുകൊണ്ട് ഇതാ രാഹുൽ ഗാന്ധിക്ക് വേണ്ടി പ്രചരണം നടത്തുന്നു എന്നുള്ള മട്ടിൽ കേരളത്തിന് പുറത്തേക്ക് പ്രചരിപ്പിക്കാൻ ബി ജെ പിക്ക് സാധിച്ചിരുന്നു.
ഇപ്പോൾ കഴിഞ്ഞ ദിവസമാണെന്ന് തോന്നുന്നു മലപ്പുറത്ത് ഒരു വില്ലേജ് ഉണ്ട്, അവിടെ പുറത്ത് ബോർഡ് വെച്ചിട്ടുണ്ട് അമുസ്ലിങ്ങൾക്ക് കയറാൻ വരാത്ത ശരീരത്ത് നടപ്പിലാക്കുന്ന ഒരു വില്ലേജ് എന്ന പേരിൽ ഭയങ്കരമായിട്ട് പ്രചരണം നടക്കുന്നുണ്ട്.
സ്വാഗതം ഇൻസൈറ്റിലേക്ക് ഒരിക്കൽ കൂടി. കേരളത്തിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണം ഊർജിതമാവുകയാണ്. രണ്ട് മുന്നണികളും, അതായത് ഇടത് ജനാധിപത്യ മുന്നണിയും ഐക്യ ജനാധിപത്യ മുന്നണിയും ഏതാണ്ട് മൂന്നാം ഘട്ടത്തിലേക്ക് പ്രചാരണം എത്തി എന്നാണ് അവകാശപ്പെടുന്നത്. എൻ ഡി എ, പ്രത്യേകിച്ച് ബി ജെ പി, അവരുടെ സ്ഥാനാർത്ഥി പട്ടിക ഇന്നലെയാണ് ഏറ്റവും അവസാനം മുഴുവനായി പ്രഖ്യാപിച്ചത്. നാല് സീറ്റുകളാണ് ബാക്കിയുണ്ടായിരുന്നത്, നാല് സീറ്റുകളിലേക്ക് അവർ ഇന്നലെയാണ് സ്ഥാനാർത്ഥി പ്രഖ്യാപിച്ചത്. അതിൽ ഒരു സർപ്രൈസ് എലമെൻറ്റ് യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി പട്ടികയിൽ ഉണ്ടായതുപോലൊരു സർപ്രൈസ് എലമെൻ്റ് ഉണ്ട്. ബി ജെ പിയുടെ സ്ഥാനാർത്ഥി പട്ടിക പൂർത്തിയാകുമ്പോൾ ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ വയനാട്ടിൽ കോൺഗ്രസിൻ്റെ രാഹുൽ ഗാന്ധിക്കും സി പി ഐയുടെ ആനി രാജയ്ക്കുമെതിരെ മത്സരിക്കാനെത്തുന്നു എന്നുള്ളതാണ് അതിൻ്റെ സർപ്രൈസ് എലമെൻ്റ്. കഴിഞ്ഞ 2019 തെരഞ്ഞെടുപ്പിൽ പത്തനംതിട്ടയിലാണ് കെ സുരേന്ദ്രൻ മത്സരിച്ചത്. ശബരിമലയിലെ യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് വലിയ പ്രക്ഷോഭങ്ങൾക്ക് വേദിയായ പത്തനംതിട്ട മത്സരിച്ച് പത്തനംതിട്ട പിടിക്കും എന്നാണ് അദ്ദേഹം അന്ന് പ്രഖ്യാപിച്ചിരുന്നത്. വലിയ തോതിലുള്ള വോട്ടുവിഹിതം വർദ്ധിപ്പിക്കാൻ ബി ജെ പിക്ക് പത്തനംതിട്ടയിൽ സാധിച്ചു. 290,000+ വോട്ട് അന്ന് 2019 കെ സുരേന്ദ്രൻ പത്തനംതിട്ടയിൽ പിടിച്ചു. പക്ഷേ മൂന്നാം സ്ഥാനത്ത് തന്നെയാണ് ഫിനിഷ് ചെയ്തത് ബി ജെ പി. ഇത്തവണ വയനാട്ടിലേക്ക് വരുമ്പോൾ, അല്ലെങ്കിൽ വയനാട്ടിലേക്ക് സംസ്ഥാന പ്രസിഡന്റായ കെ സുരേന്ദ്രനെ നിയോഗിക്കുമ്പോൾ ബി ജെ പി ലക്ഷ്യം വയ്ക്കുന്നത് എന്താണ് എന്ന് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. നമുക്കിപ്പോൾ ഉള്ളത് സീനിയർ ജേർണലിസ്റ്റ് എം പി പ്രശാന്താണ്. ഈ വയനാട് മണ്ഡലത്തിലേക്ക് ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റിനെ മത്സരിക്കാൻ അയക്കുമ്പോൾ, അല്ലെങ്കിൽ അങ്ങനെ ഒരു തീരുമാനം എടുക്കുമ്പോൾ ബി ജെ പിയുടെ മനസ്സിൽ എന്തായിരിക്കും?
ഒന്ന്, ഇത് ഇൻറ്റേണൽ കൺസംപ്ഷന് വേണ്ടിയിട്ടുള്ളതല്ല, അത് നമ്മുടെ ഈ സംസ്ഥാനത്തിന് വേണ്ടിയിട്ടുള്ളതല്ല. ഇതിൽ പുറത്ത് രാഹുൽ ഗാന്ധി മത്സരിക്കുന്ന ഒരു മണ്ഡലത്തിൽ വളരെ സീരിയസ് ആയിട്ട് തന്നെയാണ് ബി ജെ പി മത്സരത്തെ കാണുന്നത് എന്ന ചിത്രം പുറത്തേക്ക് സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ പ്രക്ഷേപിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു സ്ഥാനാർത്ഥി നിർണയം ഉണ്ടായത് എന്നാണ് ഞാൻ കരുതുന്നത്. അല്ലാതെ വയനാട് പിടിച്ചെടുക്കാമെന്നുള്ള ഏതെങ്കിലും രീതിയിലുള്ള ഒരു വ്യാമോഹം ബി ജെ പിക്ക് ഉണ്ട് എന്ന് തോന്നുന്നില്ല. മറിച്ച് കഴിഞ്ഞ പ്രാവശ്യം അവിടെ മത്സരിച്ചപ്പോൾ എൻ ഡി എയുടെ സ്ഥാനാർത്ഥി തുഷാർ വെള്ളാപ്പള്ളിയായിരുന്നു, അത് ബി ഡി ജെ എസിനെ കൊടുത്തു. അത് വളരെ സീരിയസ് ആയിട്ടുള്ള ഫൈറ്റായില്ല എന്നുള്ള ഒരു ആലോചന ബി ജെ പിക്കും എൻ ഡി എക്കും ഉണ്ടായിരുന്നു. അതൊരു അളവുകൾ ശരിയുമാണ്. പക്ഷേ രാഹുൽ ഗാന്ധിയെ പോലുള്ള ഒരാളെ അങ്ങനെ ഈസി ആയിട്ട് വിട്ടുകൊടുക്കുന്നു എന്ന ഒരു ചിത്രം പുറത്തേക്ക് വരുന്നത് കേരളത്തിന് പുറത്ത് ബി ജെ പിക്ക് അത്ര സുഖകരമായ കാര്യമല്ല. അതുകൊണ്ടായിരിക്കാം സുരേന്ദ്രനെ ബി ജെ പിയുടെ ഏറ്റവും മുതിർന്ന നേതാവ്, ഇപ്പോഴുള്ള മുതിർന്ന നേതാവ് എന്ന് പറയുന്ന സുരേന്ദ്രനെ അവിടെ കൊണ്ടു മത്സരിപ്പിക്കാൻ തീരുമാനിച്ചത് എന്നാണ് ഞാൻ കരുതുന്നത്. ഒരുപക്ഷെ സുരേന്ദ്രൻ വളരെ ശക്തമായി അതിനെ നിർത്തിയിട്ടുണ്ടാവും. സുരേന്ദ്രൻ്റെ ഇഷ്ടത്തിനനുസരിച്ചിട്ടല്ല ഈ സ്ഥാനാർത്ഥി നിർണയം നടന്നത് എന്നാണ് കരുതുന്നത്. ഒരുപക്ഷെ ആലോചിച്ചിട്ടുണ്ടാവും. എങ്കിലും സുരേന്ദ്രൻ്റെ ഇച്ഛയ്ക്ക് വിപരീതമായിട്ട് സുരേന്ദ്രനെ ഒരു മണ്ഡലത്തിൽ തന്നെ തളച്ചിടുന്നു, അതായിരിക്കും ബി ജെ പിക്ക് നല്ലത് എന്ന് അവർ തീരുമാനിച്ചിട്ടുണ്ടാവാം. അതായിരിക്കും, അതായത് കൃത്യമായി പറഞ്ഞാൽ കേരളത്തിലെ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടിട്ടല്ല, മറിച്ച് ഉത്തരേന്ത്യയിൽ മറ്റു സംസ്ഥാനങ്ങളിൽ അങ്ങനെ ഒരു ചിത്രം രാഹുൽ ഗാന്ധിയെ തോൽപ്പിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ലക്ഷ്യം എന്ന ഒരു മെസ്സേജ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് സുരേന്ദ്രൻ തന്നെ മത്സരിക്കുന്നത് എന്നാണ് തോന്നുന്നത്.
ഇത് പറയുമ്പോഴേ ഇപ്പോൾ സുരേന്ദ്രനെ ഒരു മണ്ഡലത്തിലേക്ക് തളച്ചിടുക എന്ന് പറയുന്ന ഒരു വാചകം ഉണ്ടായിരുന്നു പറഞ്ഞു വന്നപ്പോൾ. ദേശീയ തലത്തിൽ ഇപ്പോൾ മാധ്യമങ്ങളിലൊക്കെ പല റിപ്പോർട്ടുകളും വരുന്നുണ്ട്, സുരേന്ദ്രനെ വയനാട്ടിലേക്ക് നിർദ്ദേശിച്ചത് നരേന്ദ്രമോദി തന്നെയാണ്, ഇത് ദേശീയ നേതൃത്വത്തിൻ്റെ തീരുമാനമാണ്, രാഹുൽ ഗാന്ധിക്ക് അത്ര എളുപ്പത്തിൽ ജയിച്ചു പോകാൻ കഴിയില്ല എന്നൊരു മെസ്സേജ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അതായത് രാഹുൽ ഗാന്ധി കൂടുതൽ സമയം വയനാട്ടിൽ സ്പെൻഡ് ചെയ്യാൻ പാകത്തിലേക്കുള്ള ഒരു മത്സരം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്തത് എന്നൊക്കെയാണ് പലതരത്തിലുള്ള വ്യാഖ്യാനങ്ങൾ വരുന്നത്. അങ്ങനെയൊക്കെ ഉണ്ടാവുമോ? ഇപ്പോൾ രാഹുൽ ഗാന്ധിക്ക് സുരേന്ദ്രൻ മത്സരിക്കുന്നതുകൊണ്ട് വയനാട്ടിൽ കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യേണ്ടി വരും, അങ്ങനെയൊക്കെ വേണ്ടി വരുമോ?
അല്ല, ഇതാണ് പറയുന്നത്, ഇത് ഇങ്ങനെ ഒരു ഇമ്പ്രഷൻ പുറത്തുണ്ടാക്കാം. നമ്മൾക്കാണല്ലോ അറിയുള്ളൂ കേരളത്തിലെ ഇല്ലെങ്കിൽ വയനാട്ടിലെയും അവസ്ഥ എന്താണെന്നുള്ളത്. ഈ കേരളത്തിൽ ജീവിക്കുന്ന ആൾക്കാർക്ക് മാത്രമല്ല അറിയൂ, പുറമേ കൊടുക്കുന്ന ഒരു ചിത്രം എന്ന് പറയുന്നത് വളരെ സീരിയസ് ആയിട്ട് തന്നെ സംസ്ഥാന പ്രസിഡന്റിനെ തന്നെ അവിടെ മത്സരിപ്പിച്ചുകൊണ്ട് വളരെ ശക്തമായൊരു മത്സരം ഞങ്ങൾ കാഴ്ചവെക്കുന്നു. ഇന്നിപ്പോൾ NDA ഒരു വാട്സപ്പ് ഗ്രൂപ്പിൽ വന്ന ഒരു ആദ്യത്തെ പോസ്റ്റർ എന്ന് പറഞ്ഞാൽ ഇതാ ഒരു കേന്ദ്രമന്ത്രി എന്നാണ്. ആ ഒരു നിമിഷങ്ങൾക്കകം ആ പോസ്റ്റ് പിൻവലിക്കുകയും ചെയ്തു, അത് അപ്രത്യക്ഷമാവുകയും ചെയ്തു. അത് മൊത്തത്തിൽ ഒരു തമാശ പോലെയാണ് നമ്മൾക്ക് തോന്നുന്നത്. ഈ കേരളത്തിലിരിക്കുമ്പോൾ നമുക്കത് വയനാട്ടിൽ സുരേന്ദ്രൻ മത്സരിക്കാൻ വരുന്നു എന്നതുകൊണ്ട് കാര്യമായിട്ടൊന്നും മാറ്റം ഉണ്ടാവുകയില്ല എന്ന ആ ചിത്രത്തിൽ തന്നെ കാര്യമായ മാറ്റം ഉണ്ടാവുകയില്ല എന്ന് നമുക്ക് മാത്രമേ അറിയുള്ളൂ. പക്ഷേ നരേന്ദ്രമോദിയാണ് തിരഞ്ഞെടുത്തതെങ്കിൽ അദ്ദേഹത്തിനും അറിയുണ്ടാവും എന്താണ് ചിത്രമെന്ന്. പക്ഷേ അങ്ങനെയല്ല, ഞങ്ങൾ വളരെ ശക്തമായി തന്നെ ഈ മത്സരത്തിനുണ്ട്. അതായത് തൃശ്ശൂരിൽ മുരളീധരനെ അയച്ചത് ഒരു സൂചനയുണ്ടല്ലോ, അത് BJP ഞങ്ങൾ എന്തായാലും തോൽപ്പിക്കും, അവിടെ വളരെ ഈസി ആയിട്ട് വാക്ക് ഓവർ ഞങ്ങൾ സമ്മതിക്കില്ല എന്നൊരു ചിത്രം പുറത്തു വന്നല്ലോ. അതിന് സമാനമായിട്ട് ഒരു ചിത്രം വരണം എന്നാണ് BJP ആഗ്രഹിക്കുന്നത്. പക്ഷെ അതിൻ്റെ ചിത്രം എന്താണെന്ന് കേരളത്തിലെ ആൾക്കാർക്കറിയാം. അതല്ല കേരളത്തിന് പുറത്ത് ഇത് എന്ത് ചിത്രമാണ് പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്നത്. ഇനിയിപ്പം നാളെ സുരേന്ദ്രൻ റോഡ് ഷോ ആരംഭിക്കുകയാണ് അവിടെ. അപ്പോൾ വലിയ രീതിയിൽ കാട്ടളക്കിയുള്ള പ്രചരണം എന്തായാലും BJP ഭാഗത്തു നിന്നുണ്ടാവും. അങ്ങനെയെങ്കിലും ഒരു 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 മത്സരത്തിൻ്റെ പ്രതീതിയെങ്കിലും സൃഷ്ടിക്കുക എന്ന അവരുടെ ഒരു ലിമിറ്റഡ് പേർപ്പസ് മാത്രമേ ഇതിനുള്ളൂ എന്നാണ് തോന്നുന്നത്.
ഇത് പറയുമ്പോഴേ നമ്മൾ വയനാട് മണ്ഡലം എടുത്തു കഴിഞ്ഞാൽ, കഴിഞ്ഞ തവണ തുഷാർ വെള്ളാപ്പള്ളി NDA സ്ഥാനാർത്ഥിയായിട്ട് BDJSന്റെ തുഷാർ വെള്ളാപ്പള്ളി മത്സരിക്കുമ്പോൾ ഏതാണ്ട് 7.82 മറ്റോ ആണ് ലഭിച്ച വോട്ട് പെർസെൻറ്റേജ് എന്ന് പറയുന്നത്. അതിനു മുമ്പ് 2014 BJP കിട്ടിയത് 8%. 8-9 ഇടയ്ക്ക് ശതമാനം വോട്ടുകളാണ് BJP. എന്ന് വെച്ചാൽ BJPയുടെ ഒരു കോർ വോട്ട് വയനാട്ടിൽ എന്ന് വേണമെങ്കിൽ പറയാവുന്നത് ഒരു 8-9% വരെ വോട്ടാണ്. അങ്ങനെയുള്ളൊരു മണ്ഡലത്തിൽ BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് മത്സരിക്കുമ്പോൾ ഈ അത്രയെങ്കിലും വോട്ട് കിട്ടുക എന്നുള്ളത് മിനിമം ഉറപ്പിക്കേണ്ട ഒരു ബാധ്യത BJPക്ക് ഉണ്ടാവും. അല്ലെങ്കിൽ അത് വലിയ തോതിൽ കൂട്ടണം, മിനിമം ഒരു 2% കൂട്ടേണ്ട ഒരു ഉത്തരവാദിത്വം BJPയുടെ സംസ്ഥാന പ്രസിഡന്റ്. നിലവിലുള്ളൊരു വയനാട്ടിൻ്റെ സ്വഭാവം അനുസരിച്ചുകൊണ്ട് നമ്മൾ കേരളത്തിൻ്റെ കോണ്ടെക്സ്റ്റിൽ സംസാരിക്കുകയാണെങ്കിൽ അത്രയൊക്കെ സാധ്യമാകുമോ വയനാടിൻ്റെ ഒരു ഘടന വെച്ചുകൊണ്ട്?
എനിക്ക് തോന്നുന്നു ഒരു 10% BJP ലക്ഷ്യം വെക്കുന്നതാണ്. അതൊരു റീസണബിൾ ആയിട്ടുള്ള ഒരു ലക്ഷ്യമാണ്. ജയിക്കുക എന്ന് പറയുന്നതിനേക്കാൾ നല്ല ഇതാണല്ലോ 10%. ഞങ്ങൾ ലക്ഷ്യം അങ്ങനെ പറയില്ല, പക്ഷെ അതായിരിക്കും അവർ ഉദ്ദേശിക്കുന്നത്. അത് ഈ ഒരു തിരഞ്ഞെടുപ്പിൽ പ്രത്യേകിച്ച് രാഹുൽ ഗാന്ധി മത്സരിക്കുന്നു, മൊത്തത്തിൽ ഇന്ത്യയിലുള്ള CAA ശേഷം രാം ടെമ്പിളിന് ശേഷം ജ്ഞാൻവാപിക്ക് ശേഷം ഉണ്ടായിട്ടുള്ള ഒരു പോളറൈസേഷൻ, അതിൻ്റെ ഒരു ഫലം എന്ന് പറയുന്നത് BJPക്ക് വോട്ട് കുറയുന്നുള്ളതാണ്. അതിനാണ് സാധ്യത കൂടുതൽ. അത് എന്തായാലും ഒരു 8-9% ഒരു ഒരു BJPയുടെ ആ കോൺസ്റ്റിറ്റ്യൻസിയുടെ വയനാട് നിയോജക മണ്ഡലത്തിൻ്റെ സ്വഭാവം വെച്ച് നോക്കുമ്പോൾ ഒരു പ്രത്യേക സമുദായത്തിൻ്റെ വോട്ടാണ് അവർ BJP ലക്ഷ്യം വെക്കുന്നത്. നമുക്കറിയാം കേരള കുറച്ചു കാലമായിട്ട് BJP ക്രിസ്ത്യൻ സമുദായത്തെ പല രീതിയിൽ ആകർഷിക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ഇപ്പോഴും വരുന്ന ചിത്രങ്ങൾ അത്രയും രസകരമായ സുഖകരമായ ചിത്രങ്ങളല്ല. പ്രത്യേകിച്ച് സഭകളുടെ ഭാഗത്തു നിന്ന് ക്രിസ്ത്യാനി സമൂഹത്തിന് നേരെ ഉണ്ടാകുന്ന വലിയ രീതിയിലുള്ള ആക്രമണത്തിനെതിരെ വലിയ രീതിയിൽ പ്രതിഷേധങ്ങളൊക്കെ ഉയർന്നു വരുന്ന കാലമാണ്. CAA തന്നെ ക്രിസ്ത്യൻ സഭകൾ പറയുന്നുണ്ട് അത് ഒരു സമൂഹത്തെ മാറ്റി നിർത്തുന്ന. അങ്ങനെയുള്ള ഒരു ഒരു സമയത്ത് BJPയുടെ കണക്ക് കൂട്ടുകൾ എത്രമാത്രം ഉണ്ട് എന്ന് നമുക്കറിയില്ല. ഇപ്പം വലിയ കുറേ ആലോചിച്ച് നമുക്ക് വിഡിതം ചെയ്യാം, ഒന്നും ആലോചിക്കാതെ വിഡിതം ചെയ്യാം. അപ്പം അങ്ങനെ കുറേ ആലോചിച്ച് കുറേ സ്ട്രാറ്റജി ഒക്കെ പ്ലാൻ ചെയ്തുകൊണ്ട് നടത്തുന്ന ഒരു വിഡിത്തമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അത് ഒരു പക്ഷേ BJPയുടെ അഖിലേന്ത്യാ നേതൃത്വം ത്തിൻ്റെ തീരുമാനമായിരിക്കാം. കാരണം കേരളത്തിൽ എന്തായാലും അങ്ങനെ ഒരു ആലോചന നടന്നിരിക്കാൻ സാധ്യതയില്ല. CK ജാനു മത്സരിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഓൾറെഡി ഒരു സ്ഥാനാർത്ഥി ഉണ്ട് NDA
അഖിലേന്ത്യ
RPI അല്ലേ, അതിൻ്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതൊക്കെ ഒരു തമാശയായിരുന്നു, ആരൊക്കെയോ മത്സരിക്കുന്നു കേൾക്കുന്നു. അങ്ങനെ വലിയ തമാശകൾക്കിടയിലാണ് വലിയ സീരിയസ് ആയിട്ടുള്ള ഒരു കാര്യം നടക്കുന്നത്. അത് BJPയുടെ എന്നോ ഒരു 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 പരീക്ഷണം എന്ന നിലയിൽ, ഒരു പക്ഷേ ഭാവിയിൽ ഒരു പരാജയപ്പെട്ട പരീക്ഷണം എന്ന രീതിയിൽ. പക്ഷെ വാസ്തവത്തിൽ എന്താണ് BJP ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് നമുക്ക് പൂർണ്ണമായിട്ട് മനസ്സിലായിട്ടില്ല. വോട്ട് ഷെയർ കൂട്ടുക എന്നുള്ളതാണ്, രാഹുൽ ഗാന്ധിയെ തോൽപ്പിക്കുക എന്ന ഉദ്ദേശമാണ് എന്ന് അല്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇതിലെത്രമാത്രം വോട്ട് ഷെയർ കൂടും എന്നുള്ളതും നമുക്കറിയാം. പക്ഷേ ബി ജെ പി വാസ്തവത്തിൽ ഉന്നം വെച്ചത് എന്താണ് സുരേന്ദ്രൻ്റെ സ്ഥാനാർത്ഥത്തിലൂടെ എന്നുള്ളത് കൃത്യമായിട്ട് നമുക്ക് ഇനിയും മനസ്സിലായിട്ടില്ല. ഒരു പക്ഷേ വരും ദിവസങ്ങളിലായി മാത്രമേ മനസ്സിലാവും.
വരും ദിവസങ്ങളിൽ മനസ്സിലാവുക എന്ന് പറയുമ്പോൾ, ഇപ്പോൾ കഴിഞ്ഞ തവണ വയനാട്ടിൽ രാഹുൽ ഗാന്ധി മത്സരിക്കാൻ വന്നപ്പോൾ കേരളത്തിന് പുറത്തേക്ക് ബി ജെ പി പ്രചരിപ്പിച്ചൊരു ചിത്രം ഉണ്ടായിരുന്നു. അന്നത്തെ രാഹുൽ ഗാന്ധിയുടെ ആദ്യത്തെ റോഡ് ഷോയിൽ മുസ്ലിം ലീഗിൻ്റെ പതാകകളൊക്കെ എടുത്ത് കാണിച്ചുകൊണ്ട് ഇതാ പാകിസ്ഥാനാണ് എന്നുള്ള മട്ടിൽ, പാകിസ്ഥാൻ്റെ കൊടി ഉപയോഗിച്ചുകൊണ്ട് ഇതാ രാഹുൽ ഗാന്ധിക്ക് വേണ്ടി പ്രചരണം നടത്തുന്നു എന്നുള്ള മട്ടിൽ കേരളത്തിന് പുറത്തേക്ക് പ്രചരിപ്പിക്കാൻ ബി ജെ പിക്ക് സാധിച്ചിരുന്നു. അതൊരു പക്ഷേ കേരളത്തിന് പുറത്ത്, പ്രത്യേകിച്ച് ഉത്തർപ്രദേശിലോ മധ്യപ്രദേശിലോ അങ്ങനെയുള്ള സ്റ്റേറ്റുകളിലൊക്കെ ചില ഇമ്പാക്റ്റൊക്കെ ചിലപ്പോൾ ഉണ്ടാക്കിയിട്ടുണ്ടാവും. അതുപോലെ എന്തെങ്കിലും ഒരു സംഗതി കെ സുരേന്ദ്രൻ്റെ സ്ഥാനാർത്ഥിത്വമൊക്കെ വരുന്നതോടുകൂടെ കേരളത്തിന് പുറത്ത് പ്രചരിപ്പിക്കാൻ സാധിക്കും എന്നൊരു പ്രതീക്ഷ അവർക്കുണ്ടാവും.
അങ്ങനെ പ്രത്യേകിച്ചിട്ട് എന്തെങ്കിലും ഉള്ളതായിട്ട് പ്രത്യക്ഷത്തിൽ കാണുന്നില്ല. പിന്നെ നേരത്തെ പറഞ്ഞ പോലുള്ള ക്യാമ്പയിൻ ഇപ്പോൾ കഴിഞ്ഞ ദിവസമാണെന്ന് തോന്നുന്നു. മലപ്പുറത്ത് ഒരു വില്ലേജ് ഉണ്ട്, അവിടെ പുറത്ത് ബോർഡ് വെച്ചിട്ടുണ്ട്, അമുസ്ലിങ്ങൾക്ക് കയറാൻ വരാത്ത ശരീരത്ത് നടപ്പിലാക്കുന്ന ഒരു വില്ലേജ് എന്ന പേരിൽ ഭയങ്കരമായിട്ട് പ്രചരണം നടക്കുന്നുണ്ട്. അങ്ങനെ സംഘപരിവാറിന് പ്രചരണം നടത്താൻ വേണ്ടിയിട്ട് അങ്ങനെ പ്രത്യേകിച്ച് കാരണങ്ങളൊന്നും വേണ്ടിവരില്ല. അപ്പോൾ സുരേന്ദ്രൻ്റെ സ്ഥാനാർത്ഥത്തിലൂടെ ബി ജെ പി അങ്ങനെ എന്തെങ്കിലും പ്രചരണം പ്രത്യേകിച്ച് ഈ തെരഞ്ഞെടുപ്പിൽ, കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിരുന്ന ആ പ്രചരണം ഇപ്പോഴും ഉണ്ടാകും. മുസ്ലിം ലീഗിൻ്റെ പിന്തുണയോടുകൂടിയിട്ടാണ് മുസ്ലിം ലീഗ് എന്നത് ഇന്ത്യയെ വിഭജിച്ച പാർട്ടിയാണ് എന്ന രീതിയിൽ നറേറ്റീവ് അല്ലാതെ സുരേന്ദ്രൻ മത്സരിക്കുന്നത് കൊണ്ട് പ്രത്യേകിച്ച് എന്തെങ്കിലും ഒരു 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 ക്യാമ്പയിൻ മെറ്റീരിയൽ അഖിലേന്ത്യ തലത്തിൽ ബി ജെ പിക്ക് ഉണ്ടാവുമെന്ന് തോന്നുന്നില്ല. അതാണ് ഞാൻ പറഞ്ഞത്, എന്താണ് ബി ജെ പി ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് നമുക്ക് ഇതുവരെ മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല. ഇന്നലെയാണല്ലോ പ്രഖ്യാപിച്ചത്, ആലോചിക്കാൻ കുറച്ച് സമയമാണല്ലോ.
ഇത് പറയുമ്പോഴേ വേറൊരു കാര്യം നമ്മൾ ആലോചിച്ച് കഴിഞ്ഞപ്പോൾ 2019 സുരേന്ദ്രൻ പത്തനംതിട്ടയിൽ മത്സരിക്കാൻ പോകുമ്പോൾ വേറൊരു നിലയ്ക്ക്, വേറൊരു ഡിവിഷൻ്റെ സാഹചര്യം, ശബരിമലയെ ഉപയോഗിച്ചുകൊണ്ട് ബി ജെ പി ഉണ്ടാക്കിയെടുത്തൊരു ഡിവിഷൻ്റെ അറ്റ്മോസ്ഫിയർ ഉണ്ടായിരുന്നു. അതിൻ്റെ ഒരു ഫലം വോട്ടിങ്ങിൽ നമ്മൾ കാണുകയും ചെയ്തു. കാരണം 290,000+ വോട്ട് അവിടെ ബി ജെ പിക്ക് കിട്ടി, കെ സുരേന്ദ്രന് കിട്ടി. അത് സുരേന്ദ്രൻ ഉണ്ടാക്കി കൊടുത്തൊരു മൈലേജ് ഉണ്ട്, അത് ബി ജെ പിക്ക് അകത്ത് സുരേന്ദ്രൻ ഉണ്ടാക്കി കൊടുത്തൊരു മൈലേജ് ഉണ്ട്. സംസ്ഥാന പ്രസിഡൻ്റായിരിക്കെ വയനാട്ടിൽ വന്ന് മത്സരിക്കുകയും വോട്ട് വീതം കാര്യമായി വർദ്ധിപ്പിക്കാൻ സാധിക്കും എന്ന് നമ്മളുടെ ഒരു സാധാരണ നിലയ്ക്കുള്ള രാഷ്ട്രീയ ഗണിതം വെച്ച് നോക്കിയാൽ അത് പ്രയാസമാണെന്ന് എല്ലാവർക്കും അറിയാം. ഒരു സ്റ്റേറ്റ് പ്രസിഡൻ്റ് എന്നുള്ള നിലയ്ക്ക് സുരേന്ദ്രൻ ഉണ്ടാകുന്ന ഒരു ആഘാതം, വയനാട് തെരഞ്ഞെടുപ്പിൻ്റെ ഫലം വരുമ്പോൾ അദ്ദേഹത്തിനുണ്ടാകുന്ന ഒരു ആഘാതം, അത് ചെറുതായിരിക്കും.
അപ്പോൾ ഈ രണ്ട് ഉദാഹരണങ്ങളാണ് നമ്മളെ മുന്നിൽ. ഒന്ന് മുരളി തൃശ്ശൂരിലേക്ക് പോകുന്നു, മുരളിയുടെ ഗ്രാഫ് ഇപ്പോൾ തന്നെ വർദ്ധിച്ച് വലുതായി കഴിഞ്ഞു. ജയിച്ചാലും തോറ്റാലും മുരളി ഒരു 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 എന്താ പറയുക, ഏത് സമയത്തും നമുക്ക് ആശ്രയിക്കാവുന്ന ഒരു വ്യക്തി, ഒരു കാൻഡിഡേറ്റ് എന്ന നിലയിൽ മുരളിയുടെ ഗ്രാഫ് വരുന്നത് വലിയ തോന്നുന്നു. ഇനിയിപ്പോൾ അടുത്ത മുഖ്യമന്ത്രി 2026 മുഖ്യമന്ത്രി പദത്തിന് ഒരു കണ്ടൻഡർ കൂടിയാവുകയാണ് ചെയ്തത്. നേരെ മറിച്ച് വയനാട്ടിൽ മത്സരിക്കുമ്പോൾ സുരേന്ദ്രൻ ഉണ്ടായേക്കാവുന്ന ഒരു ഒരു പ്രശ്നം എന്നുള്ളത് അത് സുരേന്ദ്രനെ ഒതുക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് എന്ന് ആരെങ്കിലും സംശയിച്ചാൽ അവരെ കുറ്റപ്പെടുത്താൻ പറ്റില്ല. കാരണം സുരേന്ദ്രൻ ഒരു ഒരു രണ്ട് മത്സരം കഴിഞ്ഞ ഓർമ്മ രണ്ട് കോൺസ്റ്റിറ്റ്യൂൻ മത്സരിക്കുകയും ഹെലികോപ്റ്ററിലൊക്കെ
പറന്നു പ്രചരണം.
ഇപ്രാവശ്യം ഞങ്ങൾ കരുതിയിരുന്നത്, മിക്കവാറും എല്ലാവരും കരുതിയിരുന്നത്, കേരളത്തിലെ മൊത്തം പ്രചരണത്തിൻ്റെ ചുമതല സുരേന്ദ്രനായിരിക്കുമെന്നും അതുകൊണ്ട് എല്ലാ സ്ഥലങ്ങളിലും അത് അദ്ദേഹം എത്തുമെന്നും, അങ്ങനെ വലിയൊരു ഒരു എല്ലാ സ്ഥാനാർത്ഥികൾക്കാൾ മുകളിൽ എല്ലാവരെയും നിയന്ത്രിക്കുന്ന രീതിയിലുള്ള ഒരു പ്രസിഡന്റ് എന്ന രീതിയിൽ, നഡ്ഡയൊക്കെ ഉള്ള രീതിയിൽ, അല്ലെങ്കിൽ നമ്മുടെ വി ഡി സതീശൻ്റെ ഒക്കെ ഒരു സ്റ്റാർ ക്യാമ്പയിനർ എന്ന രീതിയിലുള്ള ഒരു ഒരു സ്റ്റേച്ചറിലേക്ക് ഉയരുമെന്നാണ് കരുതിയത്. പക്ഷേ ഇപ്പോൾ സംഭവിക്കുന്നത് ഒരൊറ്റ ഒരു മണ്ഡലത്തിൽ മാത്രം അദ്ദേഹം അവിടെ തന്നെ ചിലവഴിക്കുമെന്ന് പറഞ്ഞാൽ മറ്റ് മണ്ഡലങ്ങളിൽ പോകാൻ സാധ്യത ഉണ്ടാവില്ല എന്നാണ് മനസ്സിലായത്. ഒരുപക്ഷെ ബി ജെ പി അതാണ് ആഗ്രഹിച്ചതെന്ന് നമുക്കറിയില്ല. സുരേന്ദ്രൻ ഇനി മറ്റ് മണ്ഡലങ്ങളിൽ പോകേണ്ടതില്ല, സുരേന്ദ്രൻ്റെ സേവനം വയനാട്ടിലാണ് വേണ്ടത് എന്ന് ബി ജെ പിയിൽ ആരെങ്കിലും തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ആ തീരുമാനം നടപ്പിലായി എന്നുള്ളതാണ്. അതായത് ഈ തിരഞ്ഞെടുപ്പിന് ശേഷം സുരേന്ദ്രൻ്റെ ബി ജെ പി പ്രസിഡന്റ് എന്ന പദവിക്ക് എന്തെങ്കിലും നേട്ടം ഉണ്ടാവുമെന്ന് കരുതില്ല, മറിച്ച് ഒരുപക്ഷെ ആ പദവി തന്നെ നഷ്ടപ്പെടാവുന്ന രീതിയിലേക്ക് ഉള്ള ഒരു യാത്രയായിരിക്കാം ഇതാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ അങ്ങനെ ലക്ഷ്യം വെച്ചിട്ടാണോ ഇത്തരത്തിലുള്ള ഒരു തിരഞ്ഞെടുപ്പ് കാൻഡിഡേറ്റ് സെലക്ഷൻ ഉണ്ടായിട്ടുള്ളത് എന്നുകൂടി നമുക്ക് സംശയിക്കാവുന്നതാണ്. ഇതൊക്കെ നമ്മുടെ ഇനീഷ്യൽ എസ്റ്റിമേറ്റ് ആണ്, ഇത് ആദ്യഘട്ടത്തിലുള്ള വിലയിരുത്തലാണ്. ഇത് തന്നെയാണോ എന്നറിയില്ല. അപ്പോൾ ഇത്രയും വലിയ ഒക്കെ ചിന്തകന്മാരും ഇലക്ടറൽ പണ്ഡിറ്റ്സ് എന്നൊക്കെ പറയുന്ന ആൾക്കാരുള്ളൊരു പാർട്ടിയാണല്ലോ, അവർ വേറെ എന്തെങ്കിലും മനസ്സിൽ കണ്ടിട്ടുണ്ടോ അറിയില്ല. എന്ത് മനസ്സിൽ കണ്ടാലും അത് അത് ഇംപ്ലിമെൻ്റ് ചെയ്യാനുള്ള ഒരു ഒരു ഭൗതിക സാഹചര്യം വയനാട് പോലുള്ള ഒരു മണ്ഡലത്തിൽ ഇപ്പോൾ നിലവിലില്ല എന്നുള്ള യാഥാർത്ഥ്യം.
ഇത് പറയുമ്പോഴേ ഇപ്പോൾ ഈ ബി ജെ പിയിലെ ഇലക്ടറൽ പണ്ഡിറ്റ്സ് ഉള്ള പാർട്ടിയാണ്, വലിയ ഇലക്ടറൽ പണ്ഡിറ്റ്സ് ഉള്ള പാർട്ടിയാണ്, വളരെ മൈന്യൂട്ടായിട്ട് ഓപ്പറേറ്റ് ചെയ്യുന്ന പാർട്ടിയാണ്. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഹിമന്ത ബിശ്വ ശർമ്മയെ കോൺഗ്രസിൽ നടത്തിയെടുത്ത് അസമിലെ ബി ജെ പിയുടെ നേതൃത്വത്തിലേക്ക് കൊണ്ടുവരുക വഴി അവർ നോർത്ത് ഈസ്റ്റിലുണ്ടാക്കിയ നേട്ടത്തെക്കുറിച്ച് വലിയ പ്രബന്ധങ്ങൾ പല ഘട്ടങ്ങളിലും നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇത്തരം മാനിപ്പുലേഷൻസൊക്കെ വലിയ തോതിൽ നടത്തുന്ന ഒരു പാർട്ടിയാണ്. ആ ഒരു പാർട്ടി നിലവിൽ സംസ്ഥാന പ്രസിഡൻ്റായിരിക്കുന്ന നേതാവിനെ വയനാട് പോലൊരു മണ്ഡലത്തിലേക്ക് സ്ഥാനാർത്ഥിയായിട്ട് അയക്കുമ്പോൾ ദക്ഷിണേന്ത്യയിൽ വലിയ കോൺസെൻട്രേഷനാണ് ബി ജെ പി നടത്താൻ പോകുന്നത് എന്ന് പറയുന്നു. പ്രധാനമന്ത്രി കേരളത്തിൽ തന്നെ ഇത് 3 വട്ടമോ 4 വട്ടമോ ഇതിനകം വന്നു കഴിഞ്ഞു. അപ്പോൾ പോസ്റ്റ് ഇലക്ഷൻ കേരളത്തെ സംബന്ധിച്ച് ഇപ്പോൾ നിലനിൽക്കുന്ന നേതൃത്വത്തിന് അപ്പുറത്തുള്ളൊരു പ്ലാനിലേക്ക് ബി ജെ പി പോകാനുള്ളൊരു സാധ്യത അത് എത്രത്തോളമാണ് ഈ മൂവ് വെച്ചുകൊണ്ട്, അതായത് സ്റ്റേറ്റ് പ്രസിഡന്റിനെ വയനാട്ടിൽ കൊണ്ടുപോയി മത്സരിപ്പിക്കുന്നു എന്നുള്ളത് കൂടി കണക്കിലെടുക്കുമ്പോൾ?
അല്ല, കേരളത്തിൽ ബി ജെ പിയുടെ ഒരു ഇമീഡിയറ്റ് ആയിട്ടുള്ള പ്ലാൻ എന്ന് പറഞ്ഞാൽ ഒരു സീറ്റെങ്കിലും നേടുക എന്നുള്ളതാണ്. അതെന്തായാലും വയനാടല്ല എന്ന് നമുക്കറിയാം. ഈ വയനാടിലെ സ്ഥാനാർത്ഥിത്വം എങ്ങനെയെങ്കിലും തൃശ്ശൂരിലോ അല്ലെങ്കിൽ തിരുവനന്തപുരത്തോ ഏതെങ്കിലും രീതിയിൽ സ്വാധീനം ഉണ്ടാക്കുവാൻ സാധ്യതയുണ്ടോ, അല്ലെങ്കിൽ കോൺഗ്രസിനെ ഞങ്ങൾ വളരെ ശക്തമായിട്ട് തന്നെ എതിർക്കുന്നു എന്നുള്ളൊരു തോന്നൽ വോട്ടർമാർക്കിടയിൽ ഉണ്ടാകാനുള്ള ഒരു സാധ്യത അതാണ്. രണ്ടാമത്തത്, എന്തുകൊണ്ട് ബി ജെ പി ലീഡർഷിപ്പിൻ്റെ കാര്യം, കേരളത്തിലെ ബി ജെ പി ലീഡർഷിപ്പിൻ്റെ കാര്യം നമുക്കറിയാം. ഒരു രീതിയിലും ഉള്ള ഏതെങ്കിലും രീതിയിലുള്ള മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയാത്ത, ഏതെങ്കിലും രീതിയിൽ ഇമാജിനേറ്റീവായിട്ടുള്ള എന്തെങ്കിലും ചെയ്തിട്ടുള്ള ഒരു നേതൃത്വമല്ല എന്ന് കൃത്യമായിട്ട് നമുക്കറിയാം. കാരണം ഇത്രയും അവസരങ്ങൾ ലഭിച്ചിട്ടും പക്ഷേ ശബരിമല പോലുള്ള എത്രയും കൃത്യമായിട്ടുള്ള ഒരു പോളറൈസേഷനുള്ള സാധ്യത പോലും ഉണ്ടായിട്ടും ഒരു കാര്യവും ചെയ്യാൻ പറ്റാത്ത ഒരു നേതൃത്വമാണ് കേരളത്തിൽ ബി ജെ പിക്ക് ഉള്ളത് എന്ന് സംഘപരിവാറിനറിയാം, ബി ജെ പി അഖിലേന്ത്യാ നേതൃത്വത്തിനറിയാം. പക്ഷേ നിലവിലുള്ള ആളുകൾ മാത്രമല്ല ചെയ്യാൻ പറ്റും. ഇപ്പോൾ നമ്മൾ ഡൽഹിയിൽ നിന്ന് ആളുകളെ ഇമ്പോർട്ട് ചെയ്യാൻ പറ്റുമായിരിക്കും, അപ്പോൾ മലയാളികൾ തന്നെയാണല്ലോ. അപ്പം മറ്റേ അന്യ സംസ്ഥാന തൊഴിലാളികളെ പോലെ പ്രസിഡന്റിനെ കൊണ്ടുവരാൻ പറ്റില്ലല്ലോ, അല്ലെങ്കിൽ അവരുടെ നേതാക്കന്മാരെ കൊണ്ടുവരാൻ പറ്റില്ല. അപ്പോൾ ഉള്ള ആളുകൾ വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യുക എന്ന് മാത്രമാണ് കേരളത്തിൽ ബി ജെ പിക്ക് മുമ്പിലുള്ള ഒരു വഴി. ഇപ്പോൾ തിരഞ്ഞെടുപ്പിന് ശേഷം ബി ജെ പിയിൽ നേതൃത്വത്തിൽ മാറ്റം ഉണ്ടാകും, ഒരു സംശയമില്ലാത്ത കാര്യമാണ്. ബി ജെ പി നേതൃത്വത്തിൽ മാറ്റം ഉണ്ടാകും, ആ മാറ്റം ഉണ്ടാക്കിയിട്ട് ആരെ കൊണ്ടുവരും എന്നുള്ള ചോദ്യം ഉണ്ടല്ലോ. ഇപ്പോൾ ആർ എസ് എസിൽ നിന്ന് ആരെങ്കിലും കൊണ്ടുവരിക, അതാണല്ലോ ബി ജെ പിക്ക് ചെയ്യാൻ പറ്റാവുന്ന ഒരു ഒരു മാറ്റം. അല്ലെങ്കിൽ മറ്റു പാർട്ടികളിൽ നിന്ന് സംസ്ഥാന തലത്തിൽ തന്നെ നേതൃപദവിയിലേക്ക് വരാൻ കഴിവുള്ള സ്ഥാനാർത്ഥികളെ ആളുകളെ കൊണ്ടുവരിക. അപ്പോൾ കേരളത്തിൽ നിന്ന് ബി ജെ പിയിലേക്ക് ചേർന്ന ആളുകൾ അവരൊക്കെ ഒറ്റയാൾ പട്ടാളമായിരുന്നു. അവരുടെ കൂടെ അവരുടെ ഫേസ്ബുക്ക് അഡ്മിൻ പോലും പോയിട്ടില്ല എന്ന് തമാശ പറയുന്നുണ്ട്. അപ്പം അങ്ങനെയുള്ള ആരെയും ബി ജെ പിക്ക് ഇതുവരെ ആകർഷിക്കാൻ പറ്റിയിട്ടില്ല. അപ്പം അതുകൊണ്ട് ബി ജെ പി കേരള ബി ജെ പിയിൽ അങ്ങനെ വലിയൊരു മാറ്റം ഉണ്ടാവുകയും അത് ദക്ഷിണേന്ത്യയിൽ നിലനിൽക്കുന്ന ബി ജെ പിക്ക് അനുകൂലമായിട്ടുള്ള അവസ്ഥയൊക്കെ മാറ്റിമറിക്കാൻ കഴിയുന്ന ഒരു നേതൃത്വം കേരളത്തിൽ വളർന്നു വരുന്നു. അടുത്ത കാലത്ത് അടുത്ത ഭാവിയിലൊന്നും വളരാനുള്ള സാധ്യതയില്ല. ഈ ഒരു ഒരു രീതിയിൽ തന്നെ ഇടതുകാലിലെ പന്ത് വലതുകാലിലാക്കുക എന്ന് പറയുന്ന പോലെ ഉള്ള ഒരു ഒരു പ്രക്രിയ മാത്രമേ നടക്കാൻ സാധ്യതയുള്ളൂ. ഇനിയിപ്പോൾ 2005 ശേഷം എന്തൊക്കെ സംഭവിക്കുമെന്ന് നമുക്കറിയാൻ പറ്റില്ലല്ലോ.
എന്തായാലും ചോദിച്ചോട്ടെ, ആസ് എ ജേർണലിസ്റ്റ്, ഇപ്പോൾ സീസൺഡ് ആയിട്ടുള്ള ഒരു ജേർണലിസ്റ്റ് ആണല്ലോ, നമ്മൾ ഈ ഇലക്ഷൻ പ്രൊസീജിയർ കവർ ചെയ്യാൻ തുടങ്ങിയിട്ടും അതിൻ്റെ സാധ്യതകൾ വിലയിരുത്താൻ തുടങ്ങിയിട്ടും സ്ഥാനാർത്ഥി പ്രഖ്യാപനം വരുന്നതിന് മുമ്പ് തന്നെ സ്ഥാനാർത്ഥികളെ കുറിച്ചുള്ള ഒരു സാധ്യതകൾ നമ്മുടെ മുമ്പിലേക്ക് വരാൻ തുടങ്ങിയിട്ടൊക്കെ കുറേ കാലമായല്ലോ. ഇതുപോലൊരു പ്രഖ്യാപനം എപ്പോഴെങ്കിലും പ്രതീക്ഷിച്ചിരുന്നു ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റ് വയനാട്ടിൽ മത്സരിക്കുക എന്നുള്ളത് ഈ തെരഞ്ഞെടുപ്പിൽ?
ഈ വയനാട്ടിൽ എന്തുകൊണ്ടാണ് ബി ജെ പി സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാത്തത് എന്ന് കഴിഞ്ഞ കുറേ ആഴ്ചകളായി ഞങ്ങൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നു. ചെറിയ ചെറിയ വാർത്തകളൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു, നുസ്രത് ജഹാൻ മത്സരിക്കുന്നു, സി കെ ജാനുവിൻ്റെ ചാൻസ്. ഒരിക്കൽ പോലും ബി ജെ പിയുടെ വലിയ നേതാവ് സുരേന്ദ്രൻ പോട്ടെ, വേറെ ഏതെങ്കിലും ജനറൽ സെക്രട്ടറിമാരിൽ ആരെങ്കിലും ഒരാൾ മത്സരിക്കുമെന്നു, അങ്ങനെ ഒരു ചിന്തയും നമ്മൾ ഉണ്ടായപ്പോൾ ഞെട്ടിക്കുന്നതാണെന്ന് പറയാവുന്ന രീതിയിലുള്ള അത് ഈ ഇനീഷ്യൽ ഞെട്ടലിന് ശേഷമാണല്ലോ നമ്മൾ ആലോചിക്കുക. ഇതൊരു ഒരു ഒരു തമാശ, ഒരു എന്താ പറയുക, നമ്മളൊരു ക്യൂരിയോസിറ്റി എന്ന് പറയും. ക്യൂരിയോസിറ്റിയുടെ അപ്പുറത്തേക്ക് ഒരു വളരെ സീരിയസ് ആയിട്ട് പൊളിറ്റിക്സ് വാച്ച് ചെയ്യുന്ന ആർക്കെങ്കിലും ഇത് ബി ജെ പിക്ക് അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ കേരളത്തിലുണ്ടാക്കും എന്ന് ആരെങ്കിലും കരുതുന്നുണ്ടെന്ന് തോന്നില്ല. ഒരൊറ്റ സാധനം മാത്രമേ ഉള്ളൂ, രാഹുൽ ഗാന്ധിയെ അങ്ങനെ ഒരു ഈസി വാക്ക് ഓവർ ഞങ്ങൾ കൊടുക്കുന്നില്ല, മറിച്ച് നല്ലൊരു ഫൈറ്റ്, കഴിഞ്ഞ പ്രാവശ്യം സംഭവിച്ചത് പോലെയുള്ള ഒരു 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 വീഴ്ച ഞങ്ങൾ ഇപ്രാവശ്യം ഇല്ല. അതിന് പകരമായിട്ട് ഞങ്ങളൊരു ഒരു ഒരു വളരെ ശക്തമായിട്ടുള്ള സമരം കാഴ്ചവെക്കുന്നു എന്നൊരു പ്രതീതിക്കപ്പുറത്തേക്ക്, ഒരു സിംബോളിക്കായിട്ടുള്ള ഒരു വാല്യൂവിനപ്പുറത്തേക്ക് കാര്യമായിട്ടുള്ള ഒരു രാഷ്ട്രീയ ചിന്ത ഇതിൻ്റെ പിറകിലുണ്ടായിരുന്നു എന്ന് കരുതുന്നില്ല.
റൈറ്റ്. വയനാട്ടിൽ ബി ജെ പിയുടെ സ്ഥാനാർത്ഥിത്വം സൃഷ്ടിച്ച ക്യൂരിയോസിറ്റി, ആ ക്യൂരിയോസിറ്റി ഏതളവിലാണ് വരും ദിവസങ്ങളിൽ വലുതാകുക എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. ഒപ്പം വയനാടിനെ കേന്ദ്രീകരിച്ചുകൊണ്ട് കേരളത്തിന് പുറത്ത് ബി ജെ പി എന്തൊക്കെ പ്രചരണങ്ങളാണ് അഴിച്ചുവിടാൻ പോകുന്നത് എന്നുള്ളതും കാത്തിരുന്ന് കാണാം. ഇൻസൈറ്റിൻ്റെ എപ്പിസോഡ് ഇവിടെ പൂർത്തിയാവുന്നു. മറ്റൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം.